2025 നവംബർ 3 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കള്ളം കബളിപ്പിക്കൽ, ഇലക്ഷൻ ക്യാപ്സ്യൂൾ. വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, എഴുതുന്നു, കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ശുദ്ധ നുണയും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തട്ടിപ്പുമാണ്. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത്. ഇത്തരം ലക്ഷക്കണക്കിന് പേരാണ് കേരളത്തിൽ ഉള്ളത്. അർഹരായ പല കുടുംബങ്ങളെയും ഒഴിവാക്കിയാണ് അതിദാരിദ്ര്യ പട്ടിക തയ്യാറാക്കിയത്. ആദ്യ സർവേയിൽ 260,000 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നത് മറച്ചുവെച്ച് എണ്ണം ഗണ്യമായി കുറച്ചാണ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതിജീവനത്തിനായി പൊരുതുന്ന ലക്ഷക്കണക്കിന് പാവങ്ങളുള്ള നാട്ടിൽ അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനം ജനങ്ങളെ പരിഹസിക്കലല്ലാതെ മറ്റൊന്നുമല്ല. 2021 പ്രകടന പത്രികയിൽ സംസ്ഥാനത്ത് പരമ ദരിദ്രരായ 450,000 പേരുണ്ടെന്ന് LDF സമ്മതിച്ചിട്ടുണ്ട്. ഈ 450,000 അതിദരിദ്രരുടെ എണ്ണം എന്ത് ചെപ്പടി വിദ്യയിലൂടെയാണ് 64,006 ആയി ചുരുക്കിയത്? കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമനുസരിച്ച് സംസ്ഥാനത്തെ അതിദരിദ്രരായ 591,194 പേർക്ക് AAY പദ്ധതി പ്രകാരം മഞ്ഞക്കാട് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയോ? അങ്ങനെ മാറിയെങ്കിൽ കേന്ദ്രം നൽകുന്ന റേഷൻ വിഹിതം ഉൾപ്പെടെ ഇല്ലാതാകില്ലേ? UDF സർക്കാരിന്റെ കാലത്ത് അഗതികൾക്കായുള്ള ആശ്രയ പദ്ധതിയിലും 1,500,000 പേരുണ്ടായിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരുടെയും എണ്ണം കുറഞ്ഞത് എങ്ങനെയാണ്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികൾ കേരളത്തിലുണ്ട്. ഇതിൽ 6,400 കുടുംബങ്ങൾ മാത്രമാണ് സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന തട്ടിക്കൂട്ട് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം സമ്പന്നരാണോ? അവരെല്ലാം വിദ്യാഭ്യാസ, പാർപ്പിട, ആരോഗ്യ, ഭക്ഷണ കാര്യങ്ങളിൽ സുരക്ഷിതരാണോ? 64,006 പേരുടെ പട്ടിക എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇതിൽ ആസൂത്രണ ബോർഡിനും സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിനും പങ്കുണ്ടോ? അവരുമായി കൂടി ആലോചിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ സുപ്രധാന ഘടകം സ്വന്തമായി ഭൂമിയും കെട്ടിറപ്പുമുള്ള വീടുമാണ്. ഇപ്പോൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 64,006 കുടുംബങ്ങളിൽ എല്ലാവർക്കും വീട് നൽകിയോ? 10 വർഷത്തിനിടെ ലൈഫ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5,91,368 പേരിൽ 462,307 പേർക്ക് മാത്രമാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ബാക്കിയുള്ളതിൽ 30,000 SC കുടുംബങ്ങളും 8,000 ST കുടുംബങ്ങളും ഉണ്ട്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളത്? തലേനാളത്തെ തട്ടിപ്പുകൾ, തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെയാണ് LDFഉം പിണറായി വിജയനും വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഘട്ടംഘട്ടമായി 2,500 രൂപയാക്കും എന്നായിരുന്നു 2021 LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. 4.5 വർഷത്തിനിടെ അതിൽ 1 രൂപ പോലും കൂട്ടാതെയാണ് തിരഞ്ഞെടുപ്പിന്റെ തലേ ആഴ്ചയെ 2,000 രൂപയാക്കിയെന്ന് മേനി നടിക്കുന്നത്. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നതും തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ അതും ഭാഗികമായി പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെ കനത്ത തോൽവി മുന്നിൽ കണ്ടു മാത്രമാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും DA DR കുടിശുകളിലും സർക്കാരിന് മിണ്ടാട്ടമില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്നതിലും നടപടിയില്ല. 1,00,000 കോടിയിലേറെ രൂപയാണ് വിവിധ ആനുകൂല്യങ്ങളിലായി ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും നൽകാനുള്ളത്. 11 ശമ്പള പരിഷ്കരണ കുടിശ്ശിക April 1 ശേഷം 2026 നൽകുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ സർക്കാർ പോയ ശേഷമേ അത് നൽകൂ. പ്രഖ്യാപിച്ച മറ്റ് ആനുകൂല്യങ്ങളും ഇത്തരം കണ്ണിൽ ഒടിയിടൽ തന്ത്രങ്ങൾ തന്നെ. കേരളത്തിൽ അതിദരിദ്ര ഇല്ലെന്ന് പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പുകളിൽ ക്യാപ്സ്യൂൾ ഇറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിദാരിദ്ര്യം അവസാനിച്ചെന്ന പ്രഖ്യാപനത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളിൽ നിന്നും കേരളം പുറത്താകും. കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനത്ത് അതിദരിദ്ര ഇല്ലാത്ത സ്ഥിതിയാകുമോ? തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിഡ്ഢികളാക്കാനുമായി നടത്തുന്ന PR പ്രചാരണമാണ് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ എല്ലാം പൊള്ളത്തരം UDF ജനങ്ങളെ ബോധ്യപ്പെടുത്തും.